A lot of young people are wasting their youth instead of allowing God to prepare them for His plan to be fulfilled in their life.
ദൈവത്തിന്റെ പദ്ധതി തങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നതിനായി തങ്ങളെ തന്നെ ഒരുക്കുന്നതിന് പകരമായി പല ചെറുപ്പക്കാരും തങ്ങളുടെ ജീവിതത്തെ അവരെ വ്യർത്ഥമാക്കി കളയുകയാണ്.
I believe that God begins to prepare people for His service even in when they are just finished school, 17, 18 years old.
17, 18 വയസ്സ് ഉള്ള സമയത്ത് സ്കൂളിൽ കഴിഞ്ഞ ഉടനെ തന്നെ ദൈവം അവരെ ഒരുക്കുന്ന ശുശ്രൂഷ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
So that by the time they are around 30 years old, they can have a ministry.
അവർക്ക് ഏകദേശം 30 വയസ്സുള്ള സമയത്തേക്ക് അവർക്ക് ഒരു ശുശ്രൂഷ ഉണ്ടാകണം എന്നാണ് ദൈവത്തിന്റെ താല്പര്യം.
But I find that many young people are not taking those years very seriously because they are not sharing the word in the church or anything like that.
സഭയിൽ ദൈവവചനം അവർ സംസാരിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ 17 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള പ്രായത്തെ വളരെ ഗൗരവബോധത്തിലൂടെ പല ചെറുപ്പക്കാരും എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം.
People can accept Christ even when they are 5 years old.
5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് പോലും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ കഴിയും.
But by the time child is 17 or 18 years old, even in the world they recognize that person as an adult.
ഈ ലോകത്തിൽ പോലും 17-18 വയസ്സ് ഒരു യുവാവിന് പ്രായമാകുമ്പോൾ അവനെ ഒരു പക്വതയുള്ള വ്യക്തിയായിട്ടാണ് ആളുകൾ കരുതുന്നത്.
And at that age even parents feel bold to send their children away from home to some hostel in a college to live by themselves.
ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ ഒരു കോളേജിൽ പഠനത്തിനായിട്ട് പോയി അവിടെ താമസിക്കാനായിട്ട് തങ്ങളുടെ ഈ മക്കളെ അയക്കുവാൻ മാതാപിതാക്കൾക്ക് പോലും അപ്രകാരം അയക്കുന്നതിന് അവര് ഒരുക്കമാണ്.
By the time they are 18 years old,
18 വയസ്സ് പ്രായമാകുമ്പോഴേക്കും.
So from that time every brother and sister must take their Christian life very seriously.
അതുകൊണ്ട് ആ പ്രായത്തിൽ തന്നെ ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും തങ്ങളുടെ ജീവിതത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്.
And one of the things that you must do in addition to your secular study or work is to study the word of God.
നിങ്ങളുടെ ഭൗതികമായ പഠനം അല്ലെങ്കിൽ ജോലി ഈ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ ദൈവവചനം പഠിക്കുന്നതിന് വളരെ ഗൗരവമായിട്ട് ദൈവവചനം പഠിക്കുന്നത് എടുക്കേണ്ടതുണ്ട്.
See, Mary, the mother of Jesus, was probably about 18 years old when the angel Gabriel appeared to her.
Gabriel dudan Mariyeke pratishapetta samayathe edesham avalku 18 vayasolam prayam ullappolam.
They used to get married very early in those days.
Aa kaalagattathil valare nerathe thanne yuvathikalkku vivaham nadakkumayirunnu.
Maybe she was 18 or 20 years old.
Oru pakshe 18o 20o vayasu mathram prayam.
But what a tremendous prayer she prayed. Can you think of a 18-20 year old praying like this?
എന്നാൽ അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്ര അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. 17-18 വയസ്സുള്ള ഒരു യുവതി ഇപ്രകാരം പ്രാർത്ഥിക്കുമോ?
Remember, this is Luke chapter 1.
നിങ്ങൾ ഓർക്കുക, ഇത് ലൂക്കോസ് 1 അധ്യായമാണ്.
I'm just showing you as an example for young girls.
ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് ഒരു ഉദാഹരണമായി ഞാൻ ഇത് കാണിക്കുകയാണ്.
See, when God was wanting some young girl to be the mother of Jesus,
യേശുക്രിസ്തുവിന്റെ അമ്മയാകുവാനായിട്ട് ഒരു ചെറുപ്പക്കാരിയെ യുവതിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ,
God will not pick up anybody.
ആരെയെങ്കിലും തിരഞ്ഞെടുക്കുവാൻ ദൈവം തീരുമാനിച്ചില്ല.
This is a wayward, mixing around with a lot of boys type of girl.
ആൺകുട്ടികളുമായിട്ട് ചുറ്റി തിരിയുന്ന ഒരു പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ
God would not have chosen her.
ദൈവം അവളെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു.
If she was not serious and did not fear God, God would not have chosen her.
ദൈവത്തെ ഭയപ്പെടാതെ ഗൗരവബോധമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ദൈവം അവളെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു.
And remember one thing, when you read the Bible, that everyone in the Bible, from Genesis to Revelation, never had a Bible at home.
നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് ആർക്കും തന്നെ അവരുടെ വീട്ടിൽ പോയി വായിക്കാൻ തക്കതായ ഒരു വേദപുസ്തകം അവർക്കില്ലായിരുന്നു.
There was no printed Bible.
ആ കാലഘട്ടത്തിൽ പ്രിന്റ് ചെയ്ത അച്ചടിച്ച ബൈബിൾ ഇല്ലായിരുന്നു.
There was only one handwritten Old Testament which will be in the synagogue.
സിനഗോഗിൽ വെച്ചിരിക്കുന്ന കൈകൊണ്ട് എഴുതിയ തോൽ ചുരുൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നത്.
Old Testament.
പഴയ നിയമം.
If you want to read it, you have to go there and ask the rabbi to read it out to you.
നിങ്ങൾക്ക് അത് വായിക്കണമെങ്കിൽ അവിടെ ആ ദേവാലയത്തിൽ ചെന്ന് അവിടെയുള്ള റബിയോട് അത് നിങ്ങൾക്ക് വായിച്ചു തരുവാനായിട്ട് നിങ്ങൾ പറയണം.
So Jesus did that regularly, and by the time he was 12 years old, he really knew the scriptures.
യേശു ക്രിസ്തു ദേവാലയത്തിൽ വീണ്ടും വീണ്ടും പോവുകയും അവിടെ പോയി അത് വായിച്ച് മനസ്സിലാക്കുകയും വായിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്ത് 12 വയസ്സായപ്പോഴേക്കും ദൈവവചനത്തിൽ യേശു ക്രിസ്തുവിന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു.
So it is possible even for a 12 year old to know the scriptures even without a Bible at home.
വീട്ടിൽ വേദപുസ്തകം ഇല്ലാതിരിക്കെ തന്നെ 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ദൈവവചനം നന്നായിട്ട് പഠിക്കുവാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ വേദപുസ്തകം ഇല്ലെങ്കിൽ അവൻ അവിടെ റബിയുടെ അടുത്ത് ചെന്ന് വീണ്ടും ഓരോ അധ്യായമായിട്ട് അവൻ
പഠിക്കുമായിരുന്നു.
അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്നതിൽ നിങ്ങൾ എത്രമാത്രം ഗൗരവബോധമുള്ളത് ഒരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
Jesus made one statement: man shall not live by bread alone, but by every word that proceeds from God's mouth.
മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് അവൻ ജീവിക്കുന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞു.
Just like in the younger days the doctors say you must feed your children properly, then only they'll be healthy.
കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ ഡോക്ടർമാരോട് പറയും, നിങ്ങൾ ശരിയായ വണ്ണം അവർക്ക് ആഹാരം കൊടുത്താൽ മാത്രമേ അവർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരികയുള്ളൂ.
In the same way, if they don't have the proper feeding of God's word, they will not be spiritually strong.
അതുപോലെ തന്നെ ശരിയായ വണ്ണം ദൈവവചനം അവരെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ അവരെ ആത്മീകമായിട്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരികയില്ല.
So before you get married, you must really study God's word.
അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകുന്നതിന് മുമ്പ് ശരിയാവണ്ണം ദൈവവചനം പഠിക്കണം.
Don't neglect your studies.
നിങ്ങളുടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കേണ്ട പഠിത്തത്തെ നിങ്ങൾ തള്ളിക്കളയരുത്.
At least 15-20 minutes a day spend on meditating God's word.
നിങ്ങൾ 15-20 മിനിറ്റ് എങ്കിലും ദിവസേന ദൈവവചനം ധ്യാനിക്കുന്നതിനായിട്ട് ചിലവഴിക്കുക.
It must be a discipline.
നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ചിട്ടയായിട്ട് നിങ്ങൾ പാലിക്കണം.
Don't ever say, I don't have time for it.
നിങ്ങൾ ഒരിക്കലും എനിക്ക് അതിന് സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല എന്ന് പറയരുത്.
You never say, I don't have time to eat lunch for dinner.
നിങ്ങൾ ആരും പറയാറില്ലല്ലോ, എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് സമയമില്ല, എനിക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്ന് ആരും പറയാറില്ല.
It's all a question of how you find a need in your stomach for food, you go and eat.
നിങ്ങൾക്ക് വിശപ്പ് തോന്നുമ്പോൾ നിങ്ങൾ പോകുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു.
We must have a similar hunger in our heart for the word of God.
അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം, ഒരു വിശപ്പ് നമുക്കുണ്ടാവണം.
This is the most important thing I would say to young people.
ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
It will prepare you for marriage and it will prepare you for the whole of your life.
നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ തുടർ ജീവിതം മുഴുവനും വേണ്ടി നിങ്ങളെ ഒരുക്കുവാനായിട്ട് ദൈവവചനം തന്നെ സാധ്യമാണ്.
This is how God prepared my wife and me to get married.
എന്നെയും എന്റെ ഭാര്യയെയും ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ്, ഞങ്ങളെ വിവാഹത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് ദൈവവും ഇങ്ങനെയാണ് ഞങ്ങളെ ഒരുക്കിയത്.
Many years before we got married, we just had the habit of reading God's word every day.
ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഓരോ ദിവസവും ഞങ്ങൾ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നു.
I did not know about her and she did not know about me.
എന്നെ കുറിച്ച് അവൾക്ക് അറിയില്ലായിരുന്നു, അവളെ കുറിച്ച് എനിക്കും അറിയില്ലായിരുന്നു.
But God knew.
എന്നാൽ ദൈവത്തിന് അറിയാമായിരുന്നു.
And he was preparing us by making us read God's word every day.
ഓരോ ദിവസവും ദൈവവചനം വായിക്കുന്നതിലൂടെ അവൻ ഞങ്ങളെ ഒരുക്കുകയായിരുന്നു.
So that we live by the word of God.
അങ്ങനെ നാം ദൈവവചനത്തിലൂടെയാണ് നാം ജീവിക്കേണ്ടത്.
And even when we had little children and there was took so much of our time, she would still read the word of God at night after putting the children to sleep.
കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ വളരെ തിരക്ക് പിടിച്ച സമയത്ത് പോലും കുഞ്ഞുങ്ങളെ ഉറക്കിയതിനു ശേഷം രാത്രിയിൽ എന്റെ ഭാര്യ ദൈവവചനം വായിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു.
Now I want you to read Luke chapter 1.
നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം വായിക്കണം.
I want you to see here in verse 46 onwards.
46-ാം വാക്യം മുതൽ
up to verse 55
വരെ.
This just see a young 18 or 20 year old girl saying this.
18-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി പറയുന്ന ഈ
പ്രാർത്ഥന
ഒരു ഒരുക്കം ോടുകൂടി കാണാതെ പഠിച്ച് പറയുന്ന ഒരു
പ്രാർത്ഥനയല്ല
ഇത്. പറയുവാനായിട്ട് അവൾ ഒരുങ്ങിയിട്ടല്ല പറയുന്നത്.
Spontaneously came from her heart.
അവളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുക്ക് പോലെ വന്നതാണ്.
When she met Elizabeth.
എലിസബത്തിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്ന പ്രാർത്ഥന.
All of you just read it in Malayalam and listen carefully and see how and even if it's 20-year-old young girl is praying.
ഒരു 20 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾ മലയാളത്തിൽ അത് വായിച്ച് കേൾക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. എന്റെ ആത്മാവ് 46 മുതൽ വായിക്കും. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ഇത്ര അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് നിങ്ങൾ. ഈ പ്രാർത്ഥനയിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് ഉദ്ധരണികളുമുണ്ട്.
A young wholehearted girl and picked her up to be the mother of Jesus.
പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ ദൈവം കണ്ടു യേശുക്രിസ്തുവിന്റെ അമ്മയാകുവാൻ അവളെ തിരഞ്ഞെടുത്തു.
Remember when she traveled on that donkey all the way from Nazareth to Bethlehem.
നസറേത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക്
at 9 months pregnancy.
9 മാസം അവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴുതപ്പുറത്ത് നസറേത്തിൽ നിന്ന് ബേത്ലഹേം വരെ യാത്ര ചെയ്ത സമയം നിങ്ങൾ ഓർക്കുക.
It must have taken one or two days.
ഒന്ന് രണ്ട് ദിവസം എടുത്തു കാണും.
And they reached there.
അവിടെ എത്തിയപ്പോൾ
there is no place to stay.
അവിടെ എത്തിയപ്പോൾ അവിടെ താമസിക്കാൻ ഇടമില്ല.
What would a wife today say to her husband?
ഇന്ന് ഒരു ഭാര്യ ഈ ഒരു സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനോട് എന്താണ് പറയുവാൻ സാധ്യതയുള്ളത്?
You should have thought about this earlier, not now come and find out there's no place here.
നിങ്ങൾ ഇത് ഇതിനു മുമ്പ് ഒന്ന് ചിന്തിക്കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇടമില്ല എന്ന് പറയുന്നതാണോ മാന്യത?
You knew that I had to come here at this time.
ഈ ഒരു സമയത്ത് 9 മാസം ഗർഭിണിയായ എനിക്ക് ഈ യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ വരണം താമസിക്കണം എന്നുള്ളത് താങ്കൾക്ക് അറിയില്ലേ?
Where am I going to deliver the baby now?
എവിടെ കുഞ്ഞിനെ ഞാൻ എവിടെയാ പ്രസവിക്കാൻ പോകുന്നത്?
Don't you have some brain?
നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധി ഇല്ലേ മനുഷ്യ?
You think God would have chosen a woman who spoke like that?
അങ്ങനെ സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ, സ്ത്രീയായിരുന്നെങ്കിൽ അവളെ ദൈവം തിരഞ്ഞെടുക്കുമായിരുന്നു?
Not at all.
ഒരിക്കലുമില്ല.
But God knew she will not complain at all.
എന്നാൽ ദൈവത്തിന് അറിയാമായിരുന്നു അവൾ ഒരിക്കൽ പോലും അല്പം പോലും അവൾ ചെറുപിറക്കുകയില്ല.
യു ഹാവ് ടു പുട്ട് യുവർസെൽഫ് ഇൻ ഹർ പ്ലേസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഷി വുഡ് ഹാവ് ഫെൽറ്റ്.
ആ സാഹചര്യത്തിൽ അവൾക്ക് എങ്ങനെ ഏത് സാഹചര്യത്തിലൂടെയാണ് അവൾ കടന്നുപോയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ അവളുടെ ആ സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ വെച്ച് നിങ്ങൾ നോക്കണം.
ഫൈനലി ടു ഗോ ഇൻ ടു എ കൗ ഷെഡ് വിത്ത് ഓൾ ദ കൗസ് ആൻഡ് ഡോണ്കീസ് ആൻഡ് ഓൾ ദാറ്റ്.
അവിടെ ഉള്ള പശുക്കളുടെയും കഴുതകളുടെയും ഒക്കെ ഇടയിൽ ആ പശുത്തൊട്ടിയിൽ പോയി അവിടെ പ്രസവിക്കുവാനായിട്ട് പോവുക.
With all the straw on the ground, with all the smells and everything.
അവിടെ കിടക്കുന്ന കച്ചിയും കച്ചിയും അവിടെയുള്ള ആ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന ആ സാഹചര്യം.
I don't believe she complained or criticized Joseph.
അവിടെ ഈ മറിയ തന്റെ ഭർത്താവായ ജോസഫിനോട് പരാതിപ്പെടുകയോ പെരുപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Because I cannot imagine Jesus being born into an atmosphere of yelling and fighting between the mother and Joseph.
ഈശോയുടെ അമ്മയും ജോസഫും തമ്മിൽ ഇപ്രകാരം വാഗ്വാദവും വഴക്കും പരാതിയും പെരുപ്പിന്റെയും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യേശു ക്രിസ്തു അവിടെ പിറക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല.
God would not have chosen such a woman.
അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ദൈവം അവളെ തിരഞ്ഞെടുക്കില്ല.
God knows everybody's heart.
എല്ലാവരുടെയും ഹൃദയം ദൈവത്തിനാണ്.
He knows who will complain in such a situation and who will submit.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരൊക്കെ പെരുപ്പിക്കും ആരൊക്കെ പരാതിപ്പെടുകയില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു.
What I say to all of you young girls who are 18, 20 years old.
അതുകൊണ്ട് ഇവിടെയുള്ള 18-20 വയസ്സുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോടെല്ലാം ഞാൻ പറയട്ടെ,
ഇഫ് യു വേർ ലിവിംഗ് ഇൻ നസറത്ത് ഇൻ ദോസ് ഡേയ്സ് 2000 ഇയേഴ്സ് അഗോ,
2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നസറത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ,
വുഡ് ഗോഡ് ഹാവ് ചോസൻ യു,
നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ അമ്മയായിരിക്കുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുമായിരുന്നു?
You have to ask that to yourself.
നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.
You can find out the small little thing happens in the home, you complain and grumble about it.
നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കാര്യം നടക്കുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നു, നിങ്ങൾ പെരുപ്പിക്കുന്നു.
I'm sure Mary also faced, she was a poor woman, must have faced many trials in her home.
മറിയയും ഒരു പാവപ്പെട്ട സ്ത്രീയ പെൺകുട്ടിയായിരുന്നു. അവളുടെ ഭവനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവൾ കടന്നുപോയിരിക്കും എന്ന് എനിക്ക് അനുമാനിക്കാം.
This grumbling and complaining is one of the main characteristics of the human race.
പരാതിയും പിറുപിറുപ്പും മനുഷ്യ വർഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട എടുത്തു നിൽക്കുന്ന അവരുടെ ഒരു 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 സ്വഭാവവിശേഷമാണ്.
When sin first came in the Garden of Eden,
Eden thottathil paavam aadhyamayi kadannu vannappol,
the first thing that Adam did,
avan cheytha aadhyathe kaaryam endanu ningal kariyum,
when God asked him, did you eat the tree,
ee phalam nee bhakshichu ennu chodichappol Adam cheytha aadhyathe kaaryam endanu ennu
pointed at his wife,
thante bhaaryayude nere viral soodukayirunnu manushyan.
She is the cause.
Avalana karanakari.
So this complaining and criticizing started from there.
Avadana thodangiyadana ee paradiyum piruvirupu.
Now the time has come for the salvation of man.
Ippozhidha manushyante rakshayude samayam aagumennu
Jesus is being born.
Yesu Christu pirakkuvanayittu povu.
And again a woman is involved.
Veendum idha oru stree adil bhagavakkavunu.
But she does not point a finger at Joseph saying he's a foolish man, did not prepare for my delivery.
അങ്ങനെ യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഇവ ഒരു ഭോഷനായ ഭർത്താവാണ് താങ്കൾ എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിന് എതിരെ വിരൽ ചൂണ്ടാത്ത ഒരു പെൺകുട്ടിയെയാണ് ദൈവം അന്വേഷിക്കുന്നത്.
So you see how murmuring and complaining makes a big difference.
അതുകൊണ്ട് പരാതിയും പെരുപ്പും അത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണ്,
സീരിയസ് ഇറ്റ് ഈസ്,
എത്രമാത്രം ഗുരുതരമായ കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക.
സീ ഫിലിപ്പിയൻസ് ഇൻ ചാപ്റ്റർ 2,
ഫിലിപ്പി ലേഖനം 2nd chapter.
I mentioned this because this is a very common practice among all believers.
എല്ലാ വിശ്വാസികളുടെ ഇടയിലുമുള്ള വളരെ കാണാവുന്ന പ്രകടമായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച്
There is something or the other to complain about somebody in the house especially.
അവരുടെ പ്രത്യേകിച്ച് വീട്ടിൽ ഉള്ള ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും പരാതിയോ പെറുപ്പെറുപ്പിനോ ഉള്ള കാര്യങ്ങളുണ്ട്.
I mean, among 4-5 year old children it is normal, we understand that.
4-5 വയസ്സുള്ള കുട്ടികൾ പരാതിപ്പെടുകയും പെറുപ്പെറുപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും.
Always fighting, quarreling, complaining.
അവരന്യോന്യം എപ്പോഴും വഴക്കിടുന്നു, പരാതിപ്പെടുന്നു, പെറുപ്പെറുക്കുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം.
What about among grown up people?
എന്നാൽ മുതിർന്നവരുടെ ഇടയിലോ?
What about husbands and wives?
ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും ഇടയിലും.
See, complaining always comes because of this reason.
എന്തുകൊണ്ടാണ് പരാതി വരുന്നത് നിങ്ങൾക്കറിയാമോ?
There is something imperfect in the other person.
മറ്റു വ്യക്തിയിൽ അപൂർണമായ എന്തോ ചില കാര്യങ്ങളുണ്ട്.
Joseph should have planned ahead and written to some of his relatives and saying, please arrange one room for me.
അവിടെ യോസഫിന് തന്റെ ബന്ധുക്കളായി അവിടെ ഉണ്ടായിരുന്ന ബേക്കറിയിൽ നിന്നുള്ള ആർക്കെങ്കിലും എഴുതി, അവിടെ ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം തയ്യാറാക്കി വെക്കണമെന്ന്
പറയാമായിരുന്നു.
ബേക്കറിയിൽ നിന്ന് ഉണ്ടായിരുന്ന ജോസഫിന് തന്റെ പല ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നിരിക്കും. അവനത് ചെയ്തില്ല.
അതുകൊണ്ട്
നമുക്ക് പറയാം, മേരിക്ക് പരാതിപ്പെടുവാനായിട്ട് മറിയയ്ക്ക് പരാതിപ്പെടുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യം തന്നെയാണ്.
He said, this is your home, your relatives, I don't have any relatives here, you should arrange something.
അവൾക്ക് പറയാനും അപ്രകാരം പറയാനുള്ള ഒരു സാധ്യത, ഒരു കാരണമുണ്ട്. എന്റെ ബന്ധുക്കൾ ആരും ഇവിടെ ഇല്ല, ജോസഫിന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, താങ്കൾക്ക് അവരോട് പറഞ്ഞ് ഇത് ഒരുക്കാമായിരുന്നു.
Why didn't you think about it?
നിങ്ങൾ എന്തുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചില്ല?
But she didn't say that.
എന്നാൽ അവൾ അങ്ങനെ പറഞ്ഞില്ല.
And to me that's a very important reason why God chose her.
ദൈവം അവളെ തിരഞ്ഞെടുത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു.
I believe this is also the reason why God does not choose many people today.
ഇന്നും അനേകം ആളുകളെ ദൈവം തിരഞ്ഞെടുക്കാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്ന്.
They always find something to complain about.
എന്തെങ്കിലും ഒരു കാര്യം അത് പരാതിപ്പെടുവാനും പെരുപ്പെടുക്കുവാനുമായിട്ട് എപ്പോഴും അവർ കണ്ടെത്തും.
Now you see here in Philippians chapter 2.
ഫിലിപ്പിയിലേഖനം 2 നിങ്ങൾ ശ്രദ്ധിക്കുക.
Staying in verse 5, have this attitude in yourself which is in Christ Jesus.
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
And how he began.
എങ്ങനെയാണ് അവൻ തുടങ്ങുന്നത്?
And how he humbled himself and was even willing to be put to the death of the cross, verse 8.
അവിടെ അവൻ ദൈവത്തോടുള്ള സ്വന്തം മുറുകപ്പിടിക്കാൻ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാധ്യതയായതും അതിനെ തുടർന്ന് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനാക്കി തീർത്തതും.
He died on the cross.
അവൻ ക്രൂശിൽ ജീവൻ അർപ്പിച്ചതും.
And therefore God has exalted him.
അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി.
So then, verse 12.
12 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട്.
Now he is using the example of Jesus.
യേശു ക്രിസ്തുവിന്റെ ഈ ഉദാഹരണം എടുത്തുകൊണ്ട് അവൻ പറയുന്നു,
സോ നൗ യു ഷുഡ് ഓൾസോ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും.
ആൻഡ് ഗോഡ് വിൽ വർക്ക് ഇൻസൈഡ് യു ടു ഹെൽപ് യു.
13 വാക്യത്തിൽ പറയുന്നു, ദൈവം ഇപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് നിങ്ങളെ സഹായിക്കും.
So you say, Paul, what should I work out my salvation from first of all?
അതുകൊണ്ട് നിങ്ങൾ പൗലോസിനോട് ചോദിക്കുന്നു, പൗലോസ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്രകാരം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത്?
He tell you, verse 14.
അവൻ നിങ്ങളോട് പറയും, 14 വാക്യം,
first of all, start doing all things without grumbling or disputing.
പോന്നല്ല വാക്യത്തിൽ പറയുന്നു, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും.
What did he say in verse 5? Have the attitude which is in Christ.
5 വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ.
And you want to follow him?
നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ താല്പര്യമുണ്ട്?
You want to work out your salvation with fear and trembling.
നിങ്ങളുടെ രക്ഷ ഇപ്രകാരം നിങ്ങൾ ഭയത്തോടും വിറയലോടും.
God is at work in you.
ദൈവം നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
So do all things. All things means everything in your life there must never be a grumbling or a complaining coming out of your mouth.
അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും.
Remember this picture of Adam pointing his finger at his wife.
ആദാം തന്റെ വിരൽ തന്റെ ഭാര്യയ്ക്ക് നേരെ ചൂണ്ടുന്ന ആ ചിത്രം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക.
His whole life Jesus never pointed his finger at anybody.
തന്റെ ജീവിതകാലം മുഴുവനും യേശുക്രിസ്തു തന്റെ വിരൽ മറ്റാർക്കും നേരെ ചൂണ്ടിയില്ല.
There's a significance that his hands were nailed to the cross. He can't point a finger at anyone.
യേശുക്രിസ്തുവിന്റെ കരങ്ങൾ ക്രൂശിൽ ആണിയടിക്കപ്പെട്ട് വിരിച്ച കരങ്ങൾ ആയിട്ടാണ് അവൻ ക്രൂശിൽ കിടന്നത്. അവൻ ആരുടെ നേരെയും വിരൽ ചൂണ്ടിക്കൊണ്ടല്ല
എന്നുള്ളതാണ്.
നാമം ഇപ്രകാരം വിരൽ ചൂണ്ടുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടിയിരിക്കും.
Because if you do that is the only way, verse 15, that you can prove that you're a child of God.
നിങ്ങൾ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് തെളിയിക്കുവാനായിട്ടുള്ള മാർഗം അത് മാത്രമാണ്.
You live verse 15 in the midst of a crooked and perverse generation.
നിങ്ങൾ ഇവിടെ വക്രതയും കോട്ടവും ഉള്ള ഒരു തലമുറയുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്.
Why is it a crooked and perverse generation?
എന്തുകൊണ്ടാണ് ഇപ്രകാരം വക്രതയും കോട്ടവും ഉള്ള തലമുറയായി?
Because every single one of them are always murmuring and grumbling about something.
കാരണം അവരിൽ എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നു.
You can come for a conference like this and before the first day over itself you started grumbling and complaining.
ഇപ്രകാരം ഒരു കോൺഫറൻസിന് വന്നിട്ട് ആദ്യത്തെ ദിവസം തീരുന്നതിന് മുമ്പ് പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പരാതിപ്പെടുവാനും പിറുപിറുക്കുവാനും കഴിയും.
യൂഷ്വലി ഇറ്റ് വിൽ ബി സം ട്രിവിയൽ അൺഇമ്പോർട്ടന്റ് തിങ്.
വളരെ അപ്രധാനമായ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും സാധാരണ അപകടം പിറുപിറുക്കുന്നത്.
2000 years from now when you are in eternity you will be ashamed that you grumbled about these silly things.
2000 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിത്യതയിൽ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ പരാതിപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തും.
Just think about the things you complain about at home.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പരാതിപ്പെടാറുള്ളത്?
ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ പേരന്റ്സ് ഓർ എനിതിങ്.
നിങ്ങളുടെ ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിറുപിറുക്കാറുള്ളത്?
And ask yourself,
നിങ്ങളോട് തന്നെ ചോദിക്കുക,
2000 years from now will you be worried about that?
2000 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഭാരമുണ്ടാകുമോ?
Won't you have such regret that you as a child of God you did or spoke like that?
നിങ്ങൾ ഒരു ദൈവ മകൻ മകളായിരിക്കെ ഞാൻ ഇപ്രകാരം പറഞ്ഞല്ലോ ഇപ്രകാരം പ്രവർത്തിച്ചല്ലോ എന്നുള്ള ഇതിനെക്കുറിച്ച് ദുഃഖവും ലജ്ജയുമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക.
Because the world is crooked and perverse because they're all like that.
ലോകത്തിലുള്ള ആളുകളെല്ലാം ഇപ്രകാരമുള്ളവരായതുകൊണ്ടാണ് ഈ ലോകം തന്നെ വക്രതയും കോട്ടവും ഉള്ളതായി മാറിയത്.
And it says here if you want to shine verse 15 as a light in the midst of these people,
ഇങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ ജ്യോതിഷികളെ പോലെ നിങ്ങൾ പ്രകാശിക്കണമെങ്കിൽ,
and verse 15 to be without any reproach in the midst of such people,
അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ അനിന്യരായിട്ട് നിൽക്കണമെങ്കിൽ,
have a good testimony,
നല്ലൊരു സാക്ഷ്യത്തോടെ നിൽക്കണമെങ്കിൽ,
if you want to be a light
നിങ്ങൾക്ക് അവിടെ വെളിച്ചമായിട്ട് നിൽക്കണമെങ്കിൽ,
finish with grumbling and complaining.
നിങ്ങൾ പിറുപിറുപ്പും വാദവും നിർത്തുക.
There are certain things we can finish with very quickly.
വളരെ പെട്ടെന്ന് നമുക്ക് നിർത്തുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്.
Some things take a very long time.
എന്നാൽ ചില കാര്യങ്ങൾ വളരെ അധികം സമയമെടുക്കും.
Two sins that take a long time to overcome.
വളരെ ദീർഘകാലം ജയിക്കുന്നതിനായിട്ട് എടുക്കുന്ന രണ്ട് പാപങ്ങളുണ്ട്.
ആങ്കർ,
ഒന്ന് കോപം,
and sexually lustful thinking,
ലൈംഗികമായിട്ടുള്ള ലൈംഗിക മോഹത്തിന്റെ ചിന്തകൾ.
Those take a long time to get rid of permanently.
പൂർണ്ണമായും നമ്മെ വിട്ട് നീങ്ങിപ്പോകുവാനായിട്ട് വളരെ അധികം കാലമെടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്.
If you battle it, it'll go.
എന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അത് നീങ്ങിപ്പോകും.
But some of the easy things we can get rid of.
എന്നാൽ പെട്ടെന്ന് നമുക്ക് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട്.
Getting offended.
മുറിപ്പെടുന്ന സ്വഭാവം.
That you should, like a kindergarten lesson. We must get rid of it quickly.
അത് ഒരു എൽ കെ ജി പാഠം പോലെയാണ്. വളരെ പെട്ടെന്ന് മുറിപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ
കഴിയും.
നമ്മൾ എന്തുകൊണ്ടാണ് പരാതിപ്പെടുന്നത്, പ്രവർത്തിക്കുന്നത്? കാരണം ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നാം മുറിപ്പെട്ടിരിക്കും.
Somebody did not do things according to our expectation.
ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചില കാര്യങ്ങൾ മറ്റാളുകൾ ചെയ്തില്ല.
Maybe your wife did not cook the food according to your expectations.
നിങ്ങളുടെ താല്പര്യപ്രകാരം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയില്ല.
Or something was not done in time according to your expectations.
അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സമയത്തിന് ഒരു കാര്യം നടന്നില്ല.
Or your husband didn't come back from work at the time you expected and things got delayed and so many problems arose.
അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് എത്തിയില്ല, അദ്ദേഹം വൈകിയതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി.
Something like that you got offended.
എന്തെങ്കിലും ഒരു കാര്യം, ആ കാര്യം കാരണം നിങ്ങൾ മുറിപ്പെട്ടിരിക്കുന്നു.
And then you complain and grumble.
അതിനെ തുടർന്ന് നിങ്ങൾ പരാതിപ്പെടുന്നു, പിറുപിറുക്കുന്നു.
So think of Mary now.
ഇപ്പോൾ നിങ്ങൾ മറിയയെ കുറിച്ച് ചിന്തിക്കുക.
If she was a murmuring, grumbling type, I am absolutely sure Jesus would not have been allowed to be born through her.
ഇപ്രകാരം പെരുവിറക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മറിയയെങ്കിൽ യേശുക്രിസ്തുവിനെ അവളിലൂടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരിക്കലും അവളെ തിരഞ്ഞെടുക്കുമായിരുന്നു.
Trying to hold up an example from the Old Testament. Mary was an Old Testament saint.
പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ദൈവഭക്തയായ സ്ത്രീയുടെ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുകയാണ്.
She did not know anything about Calvary.
ക്രൂശിനെ കുറിച്ച് അവൾക്കറിയില്ലായിരുന്നു.
She did not receive the fullness of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കാത്തവളായിരുന്നു അവൾ.
She didn't have a Bible.
അവളുടെ കയ്യിൽ വേറെ പുസ്തകമില്ലായിരുന്നു.
No church, no fellowship.
സഭയില്ല, കൂട്ടായ്മയില്ല.
No conferences.
കോൺഫറൻസുകൾ പങ്കെടുക്കുവാൻ അവസരമില്ല.
Without all these things.
ഈ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ
she could come to a life where she is not going to grumble and complain.
പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യാത്ത ഒരു ജീവിതത്തിലേക്ക് അവൾ ഉയർന്നു വന്നു.
So how much more today when we have all these things we can come into such a life.
ഇന്നു നമുക്ക് ഈ തരത്തിലുള്ള സാധ്യതകൾ എല്ലാം ഉള്ളപ്പോൾ നമുക്ക് എത്ര ഉയർന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരുവാൻ കഴിയും.
I would say this is one of the most important things we must finish with.
ഈ പെരുവിറപ്പും പരാതിയും നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്.
If you have a problem with something, go and speak to that person in a gentle way.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമോ പരാതിയോ ഉണ്ടെങ്കിൽ സൗമ്യതയുടെ ആത്മാവിൽ ആ വ്യക്തിയോട് പോയി നേരിട്ട് സംസാരിക്കുക.
Maybe with the elder brother.
ഒരുപക്ഷേ നിങ്ങളുടെ സഭയിലെ മൂത്ത സഹോദരനോടായിരിക്കാം.
You don't have to get upset. Just go and speak in a gentle way. Brother, I have a little problem here. Can you please explain to me what is it?
സഹോദര, എനിക്ക് ഈ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ കാര്യം താങ്കൾ എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരാമോ എന്ന് സൗമ്യതയോട് ചോദിക്കുക.
I don't know why you do this in the church. I have a little problem about it.
സഭയിൽ ഈ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
Instead of complaining and grumbling,
അതൊന്ന് എനിക്ക് വ്യക്തമാക്കി തരാമോ? നിങ്ങൾ അതിനെക്കുറിച്ച് പരാതിപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചുകൂടാ?
Instead of going to other people and talking about it,
മറ്റുള്ള ആളുകളോട് പോയി സംസാരിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചുകൂടാ?
Same way, if you have a problem with your parents,
അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഈ പരാതിയുടെയും പിറുപിറുപ്പിന്റെയും ഈ ഒരു ആത്മാവിനെ
നീക്കിക്കളയുക.
നിങ്ങളൊരു ദൈവഭക്തനായ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരനുമായിട്ട്
മാറണം.
ഡാഡി, മമ്മി, എന്തുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
Why you don't allow me to do this?
അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല.
Why you don't allow me to wear this dress?
അല്ലെങ്കിൽ ഈ വസ്ത്രം ധരിക്കുവാൻ, ഈ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുവാൻ നിങ്ങൾ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല?
Like other people in my college are dressing.
എന്റെ കോളേജിലുള്ള മറ്റു ആളുകളെ പോലെ, മറ്റു കുട്ടികളെ പോലെ വസ്ത്രധാരണത്തിന് നിങ്ങൾ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല.
I'm sure your parents will explain it to you.
നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും.
യു മസ്റ്റ് ഗിവ് അപ് ദിസ് കോൺഫ്രണ്ടേഷണൽ ആർഗ്യുമെന്റേറ്റീവ് സ്പിരിറ്റ്.
നിങ്ങൾ ഈ കാര്യങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, വാദപ്രതിവാദം ചെയ്യുന്ന, പിറുപിറുക്കുന്ന ഈ മനോഭാവത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം.
ദി അദർ തിങ് യു മസ്റ്റ് റിമെമ്പർ ഇസ് വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് and we make mistakes.
നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാം എല്ലാവരും മനുഷ്യരാണ്, നമ്മുടെ ജീവിതത്തിൽ തെറ്റ്
സംഭവിക്കാം.
നാം പറഞ്ഞ ചെയ്ത ഒരു കാര്യം ഒരുപക്ഷെ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിരിക്കാം.
Maybe your parents said something that hurt you a little bit.
അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് മാതാപിതാക്കൾ പറഞ്ഞ ഒരു കാര്യം അത് മുറിപ്പെട്ടിരിക്കാം.
Okay, you just follow Jesus and die to yourself.
ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിന്റെ കാൽപാതുകൾ പാദം പിന്തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിന് മരിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ സ്വയത്തിന് മരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്കറിയാമോ?
റോമാലേഖനം
6-ാം അധ്യായം.
It's important to know this because we speak a lot about in the church of die to yourself.
നാം സഭയിൽ പലപ്പോഴായി നിങ്ങളുടെ സ്വയത്തെ മരിക്കണം എന്നൊക്കെ പറയാറുള്ളത് കൊണ്ട് അത് എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമായി.
റോമലേഖനം
6-ാം അധ്യായം, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു.
Now we can't understand that fully.
നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ
കഴിയില്ല.
നാം അത് വിശ്വസിക്കുന്നു.
My old man was crucified with Christ.
എന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു.
I didn't see it.
ഞാനത് കണ്ടില്ല.
But I didn't see Jesus taking my sins also.
അതുപോലെ തന്നെ എന്റെ പാപം യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നതും ഞാൻ കണ്ടില്ല.
But you all believe that he died for your sins.
എന്നാൽ എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നില്ലേ?
Did you see it?
നിങ്ങൾ അത് കണ്ടോ?
No.
നിങ്ങൾ കണ്ടില്ല.
You believe the word of God.
നിങ്ങൾ ദൈവവചനം വായിച്ചു.
I don't know how he could take my sins when I am committing them now, and 2000 years ago he could take the punishment for my sins.
ഞാൻ ഇന്ന് ചെയ്യുന്ന പാപത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എങ്ങനെയാണ് എന്റെ പാപം വഹിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
But it doesn't matter. I believe it.
എനിക്ക് മനസ്സിലാവുന്ന ഇല്ല എന്നുള്ളത് കാര്യമല്ല, ഞാനത് വിശ്വസിക്കുന്നു.
And I am happy. My sins are forgiven.
എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടനുമാണ്.
The same way.
അതുപോലെ തന്നെ
I don't understand how my old man was crucified with him.
എന്റെ പഴയ മനുഷ്യൻ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
The same Bible tells me that, so I believe it.
എന്നാൽ അതേ വേദപുസ്തകം തന്നെ പറയുന്നു അപ്രകാരം സംഭവിച്ചു. ഇപ്പോൾ ഞാൻ എന്താണ്
ചെയ്യേണ്ടത്?
എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് എന്റെ എനിക്ക് കുറ്റബോധത്തിന്റെ ആ ഭാരവും കയറി
സന്തോഷത്തോടുകൂടി
എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം?
വേഴ്സ് 11.
11-ാം വാക്യം.
വെരി ഇമ്പോർട്ടന്റ് വേഴ്സ്.
വളരെ പ്രധാനപ്പെട്ട വാക്യം.
Consider yourself to be dead to sin, but alive to God.
നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ.
Whenever I am tempted to commit any sin,
ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാപം ചെയ്യുവാനായിട്ട് പ്രലോഭിക്കപ്പെടുമ്പോൾ,
I must consider myself to be like a dead person here.
അവിടെ ആ സാഹചര്യത്തിൽ ഞാൻ ഒരു മരിച്ച വ്യക്തിയായിട്ട് എന്നെ തന്നെ എണ്ണണം.
Here is a dead body.
ഇവിടെ ഇതാ ഒരു ശവശരീരം.
And that body will not complain or murmur about anything.
ഒരു ശവം ഒരു കാര്യത്തെക്കുറിച്ചും പരാതിപ്പെടുകയോ പെരുപെറുക്കുകയോ ഇല്ല.
Whatever you may do, you can kick it or shout it. No. Won't make any difference.
ആ ശവശരീരത്തെ നിങ്ങൾ തൊഴിക്കുകയോ നിങ്ങൾ അതിനെ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്താലും അത് പ്രതികരിക്കുകയില്ല.
I want to reckon myself dead.
ഞാൻ മരിച്ചവനായി എണ്ണുന്നു, എന്നെ തന്നെ എണ്ണുന്നു.
Somebody treats me badly.
എന്നെ ആരെങ്കിലും തെറ്റായ രീതിയിൽ എന്നോട് പ്രതികരിച്ചാൽ ഞാൻ മരിച്ചിരിക്കുന്നു എന്ന് ഞാൻ എണ്ണുന്നു.
In the beginning, you may not always succeed in reckoning yourself dead.
ആരംഭത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഇപ്രകാരം നിങ്ങളെ തന്നെ മരിച്ചവരെന്ന് എണ്ണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാം.
If you keep on doing it, afterwards it will become a habit.
എന്നാൽ തുടർമാനമായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഒരു ശീലമായി മാറും.
It will be very easy for you to reckon yourself dead whenever people provoke you.
നിങ്ങളെ ആളുകൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഇപ്രകാരം നിങ്ങളെ
irritate you or trouble you,
നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾക്കും പ്രതികരിക്കാതിരിക്കുവാൻ, നിങ്ങളെ തന്നെ ഒരു ശവശരീരമായിട്ട് കരുതുവാൻ നിങ്ങൾക്ക് അത് ശീലമായി മാറും.
And after that it won't even be difficult to do it.
അതിനുശേഷം നിങ്ങൾക്ക് അത് ചെയ്യുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല.
So I want to encourage you to really seek to reckon yourself dead, as the Bible says.
അതുകൊണ്ട് ദൈവവചനം പറയുന്നത് പോലെ നിങ്ങളെ തന്നെ മരിച്ചവർ എന്ന് എണ്ണുവാനായിട്ട് തുടർമാനമായിട്ട് പ്രകാരം എണ്ണുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിച്ചു.
I say to myself, a dead man will not murmur or complain about what people say about him or how he is treated.
നമ്മോട് തന്നെ പറയുക, തങ്ങൾ നമ്മോട് ഏത് രീതിയിലും ആളുകൾ പെരുമാറിയാലും പ്രതികരിച്ചാലും ഒരു മരിച്ച വ്യക്തി അതിനോട് എതിർത്ത് പ്രതികരിക്കുകയില്ല എന്ന് പറയുക. അതുകൊണ്ട് ഞാൻ പരാതിപ്പെടുകയില്ല.
ഇൻ മെനി മെനി ഏരിയസ്, ഫോർ എക്സാമ്പിൾ യു ആർ ടെംപ്റ്റഡ് വിത്ത് യുവർ ഐ,
പല പല മേഖലകളിൽ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കണ്ണുകളാൽ നിങ്ങൾ പ്രലോഭിക്കപ്പെടും.
ജീസസ് സെഡ് പ്ലക്ക് ഔട്ട് യുവർ ഐ,
യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പറിച്ചു മാറ്റുക.
ബി ലൈക്ക് എ ബ്ലൈൻഡ് പേഴ്സൺ,
അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒരു അന്ധനെ പോലെ ആ സാഹചര്യത്തിൽ പെരുമാറുക.
ക്ലോസ് യുവർ ഐസ് ഓർ ടേൺ അവേ,
നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക.
Paul said, reckon yourself to be dead.
അല്ലെങ്കിൽ പോലീസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ തന്നെ മരിച്ചവനായിട്ട് നിങ്ങൾ എണ്ണുക.
Dead man got no eyes to see anything.
മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും കാണുവാനായിട്ട് കണ്ണുകളില്ല.
Every temptation, this is what the Holy Spirit helps us to do.
ഓരോ പരീക്ഷയിലും പ്രലോഭനത്തിലും ഇപ്രകാരം ചെയ്യുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ
ഉത്സാഹിപ്പിക്കുന്നത്.
ആ കാര്യത്തിന് വേണ്ടി നാം മരിച്ചവരായി നമ്മെ തന്നെ എണ്ണുവാൻ അനുദിനം നമ്മുടെ കുരിശെടുത്ത് അവനെ അനുഗമിക്കുക എന്നതിന്റെ
അർത്ഥം
നിങ്ങൾ നിങ്ങളുടെ കുരിശെടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പാപം ചെയ്യും.
അറ്റ്ലീസ്റ്റ് ഇൻ വേർഡ്സ്,
വാക്കുകളിലെങ്കിലും.
Many of us don't take our words, sinful words, as serious.
നമ്മൾ പലരും നമ്മുടെ പാപമുള്ള വാക്കുകൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല.
I want to encourage you to take your sinful words very serious before God.
നിങ്ങളുടെ ഈ പാപമുപങ്കിലമായ വാക്കുകൾ ദൈവത്തിന് മുമ്പാകെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു.
See Colossians 4 and verse 6.
കൊലോസ്യലേഖനം നാലാം അധ്യായം ആറാം വാക്യം നോക്കുക. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എപ്പോഴും എന്നതാണ്.
യു തിങ്ക് ഗോഡ് വുഡ് ഗിവ് എ കമാൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബേ?
നമുക്ക് അനുസരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു കൽപ്പന ദൈവം നമുക്ക് നൽകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
ഐ റീഡ് ദാറ്റ് വേഴ്സ്,
ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ
ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ ടു ഹാവ് മൈ സ്പീച്ച് ഓൾവേസ് വിത്ത് ഗ്രേസ്.
ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്നോട് തന്നെ പറയുന്നത് എപ്പോഴും കൃപയോടുകൂടിയ വാക്കുകൾ സംസാരിക്കുവാനായിട്ട്
ദാറ്റ് മീൻസ് യു ഡോണ്ട് ഡെലിബറേറ്റ്ലി ഹർട്ട് എനിബഡി.
ബോധപൂർവം ഞാൻ ആരെയും മുറിപ്പെടുത്തുകയില്ല.
യു ഡോണ്ട് ഡെലിബറേറ്റ്ലി ഗെറ്റ് ആംഗ്രി.
ബോധപൂർവം ഞാൻ കോപിഷ്ടയാവുകയില്ല.
യു റെക്കൺ യുവർസെൽഫ് ഡെഡ്.
ആ സാഹചര്യത്തിൽ ഞാൻ എന്നെ മരിച്ചവനായിട്ട് എണ്ണും.
ആൻഡ് ഇഫ് യു സേ സംതിങ് ഇറ്റ് വിൽ ബി വിത്ത് ഗ്രേസ്.
ഞാൻ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് കൃപയോടുകൂടിയായിരിക്കും.
നൗ ഐ എം നോട്ട് സേയിങ് ദിസ് വിൽ ഹാപ്പൻ ടു യു ഇൻ വൺ ഡേ.
ഒരു ദിവസം കൊണ്ട് ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്.
ബട്ട് ഇഫ് യു സ്റ്റാർട്ട് ഓൺ ഇറ്റ്, ഇറ്റ് ബി ലൈക്ക് എ ചൈൽഡ് ലേണിംഗ് ടു വാക്ക്.
എന്നാൽ നിങ്ങൾ ഈ ഒരു ദിശയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് നടക്കുവാൻ പഠിക്കുന്നത് പോലെ നിങ്ങളും നടക്കുവാൻ ആരംഭിക്കും.
എക്സൈറ്റഡ് മദർ ഈസ് വെൻ എ 10 മന്ത് ഓൾഡ് ചൈൽഡ് ഈസ് ബിഗിനിങ് ടു വാക്ക്.
ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞ് നടക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് അത് വളരെ ഉത്സാഹം പകരുന്ന ഒരു
കാര്യം.
ആ അമ്മയ്ക്ക് അറിയാം ആ കുഞ്ഞ് 1000 പ്രാവശ്യം താഴെ വീഴുവാൻ സാധ്യതയുണ്ട്. സാരമില്ല, എന്നാൽ ആ കുഞ്ഞ് എഴുന്നേൽക്കും.
ആൻഡ് വൺ ഡേ ഇറ്റ് വിൽ നോട്ട് ഓൺലി ബി വാക്കിംഗ്, ഇറ്റ് വിൽ ബി റണ്ണിംഗ്.
എന്നാൽ ഒരു ദിവസം ആ കുഞ്ഞ് നടക്കുക മാത്രമല്ല, ആ കുഞ്ഞ് അതിലൂടെ
ലേണിംഗ് ടു സ്വിം,
അല്ലെങ്കിൽ നീന്തുവാനായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞ്.
സ്റ്റാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് ദി വാട്ടർ ഫോർ എ ലോങ് ടൈം, അഫ്രൈഡ് അഫ്രൈഡ് അഫ്രൈഡ്.
വെള്ളത്തിന്റെ വക്കിൽ നിന്ന് പല സമയവും വെള്ളത്തിൽ ഇറങ്ങാതെ നീന്താൻ ശ്രമിക്കാതെ പേടിച്ചു നിൽക്കുന്ന കുഞ്ഞ്.
ആൻഡ് ഈവൻ വെൻ ഇറ്റ് ബിഗിൻസ് ടു സ്വിം, ഇറ്റ്സ് സ്കേർഡ്.
നീന്തുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ പേടിയോടുകൂടിയാണ് നീന്തുന്നത്.
ടേക്സ് മെനി ഇയേഴ്സ് ബട്ട് ഫൈനലി ദേ ബിക്കം സച്ച് പെർഫെക്റ്റ് സ്വിമ്മേഴ്സ്.
പല വർഷങ്ങൾ എടുക്കുന്നു വരാം, പക്ഷേ അവസാനം നന്നായിട്ട് നീന്തുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കുഞ്ഞിനെ സൈക്കിൾ ഓടിക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യം
പലപ്പോഴും
വീണ് വീണ് എഴുന്നേൽക്കും.
One day is riding even without holding a hand.
എന്നാൽ ഒരു ദിവസം ഇതാ ആരും കൈപിടിക്കാതെ അവൻ തന്നെ താൻ സൈക്കിൾ ഓടിച്ചു പോകുന്നു.
And without even holding the handle of the cycle.
ചില സമയത്ത് അവൻ സൈക്കിളിന്റെ ഹാൻഡിൽ ബാർ പിടിക്കാതെ അവൻ സൈക്കിൾ ഓടിക്കുന്നു.
So in the same way our speech can become like this with grace over a period of time.
അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരം ഒരു നാളുകൾക്ക് ശേഷം അത് കൃപയോട് കൂടിയതായി തീരുവാൻ
കഴിയും.
എന്നാൽ നിങ്ങൾ ഈ ദിശയിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നില്ല എങ്കിൽ അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയില്ല.
So it says here you must know how to speak to each person. Verse 6.
അതുകൊണ്ട് ഇവിടെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണം.
You take that verse.
ആ വാക്യം നിങ്ങൾ എടുക്കുക.
Lord, I want you to make that verse real in my life.
ദൈവമേ ഈ വാക്യം എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം.
Think some of you young people, you take that verse. In a few years you see a tremendous change in your speech.
നിങ്ങൾ ചെറുപ്പക്കാരായ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ ഈ വാക്യത്തെ ഗൗരവമായിട്ട് എടുത്താൽ ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രകടമായ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ
കഴിയും. Some of you older people who have no control over your tongue.
അല്ലെങ്കിൽ നിങ്ങളിൽ പ്രായമായ ആളുകൾ പോലും നിങ്ങളുടെ നാവിന്റെ മേൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത പ്രായമായ ആളുകൾ.
You take that verse and say, Lord, I want that to be true in my life.
നിങ്ങൾക്ക് ആ വാക്യം എടുത്തുകൊണ്ട് ദൈവത്തോട് പറയുവാൻ കഴിയുമോ, ദൈവമേ ഈ വാക്യം എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം.
Always with grace.
എപ്പോഴും കൃപയോടുകൂടി.
I want to speak to my wife always with grace.
എപ്പോഴും എന്റെ ഭാര്യയോട് കൃപയോടുകൂടി സംസാരിക്കണം.
I speak to my husband always with grace.
എന്റെ ഭർത്താവിനോട് എപ്പോഴും കൃപയോടുകൂടി സംസാരിക്കണം.
Like you know the taste that comes by adding salt in the food itself.
ഇവിടെ പറയുന്നത് ഭക്ഷണം ഉപ്പ് കൊണ്ട് രുചി വരുത്തുന്നത് പോലെ.
So this is a very important area that God wants to control in our life.
നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ ആ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്.
So like Mary is a very good example for young sisters.
ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് വളരെ ഉത്തമമായ ഒരു മാതൃകയാണ് മറിയ.
One of the finest examples in the Bible for young brothers is Joseph.
ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ഉത്തമമായ ഒരു മാതൃക ദൈവവചനത്തിൽ നമുക്ക് ജോസഫിൽ കണ്ടെത്തുവാൻ കഴിയും.
Now one of the things I want you to see about him.
നമുക്ക് ജോസഫിന്റെ ജീവിതവും നമുക്ക് നോക്കാം.
Genesis 37.
ഉൽപ്പത്തി 37 അധ്യായം.
He is only 17 years old, we read in verse 2.
നാം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ജോസഫിന് അപ്പോൾ 17 വയസ്സ് മാത്രം പ്രായമായിരുന്നു.
You know, somewhat like Mary's age.
ഏകദേശം മറിയയുടെ അതേ പ്രായം.
17 years old,
17 വയസ്സ് പ്രായം,
and looking after the flock with his brothers.
തന്റെ സഹോദരങ്ങളോടൊപ്പം ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം.
And at that time he had some dreams.
ആ സമയത്ത് അവന് ചില സ്വപ്നങ്ങൾ ഉണ്ടാവും.
What type of dreams do ordinary 17 year old young boys have nowadays?
ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ 17 വയസ്സുള്ള ആൺകുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള സ്വപ്നങ്ങളാണ് ഉണ്ടാകാറുള്ളത്?
They have seen so many movies and so many dirty pictures that all their dreams are filthy.
അനേകം തെറ്റായ ചിത്രങ്ങളും മൂവീസും സിനിമകളും ഒക്കെ കണ്ട് അവരുടെ മനസ്സ് മലിനമായിരിക്കുന്നു. അതുകൊണ്ട് കാണുന്ന സ്വപ്നങ്ങൾ വളരെ മലിനമാണ്.
What comes out in our dreams is what we have stored in our mind through many years.
അനേക വർഷങ്ങൾ നമ്മുടെ മനസ്സിൽ നാം വായിച്ചതിലൂടെ കണ്ടതിലൂടെ നാം ഒക്കെ നമ്മുടെ മനസ്സിൽ നാം സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് സ്വപ്നത്തിലൂടെ വരുന്നത്.
But Joseph had a dream.
ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി.
And these were prophetic dreams about what God is going to do in his life in the future.
തന്റെ ജീവിതത്തിൽ ഭാവിയിൽ ദൈവം എന്തൊക്കെയാണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രവചനാത്മകമായ സ്വപ്നങ്ങളായിരുന്നു.
We read exactly like this it happened 20 years later.
20 വർഷങ്ങൾക്ക് ശേഷം നാം വായിക്കുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു.
When Joseph was 37 years old, all these things happened.
യോസഫിന് 37 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു.
And again, remember, like Mary, Joseph had no Bible, no fellowship, no church, nothing.
അതുപോലെ നിങ്ങൾ ഓർക്കേണ്ടത് മറിയെ പോലെ ജോസഫിന് ബൈബിൾ ഉണ്ടായിരുന്നില്ല, സഭയുണ്ടായിരുന്നില്ല, കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല.
So that is the first thing he learned from him as a young man who really must have thought a lot about God. That's why he had dreams about
ഒരു ചെറുപ്പക്കാരനായിരിക്കെ അവൻ വളരെ കൂടുതലായിട്ട് ദൈവത്തെക്കുറിച്ചും ദൈവീയ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവന് ദൈവികമായ സ്വപ്നങ്ങൾ
ഉണ്ടായത്.
തന്റെ പിതാവായ യാക്കോബിൽ നിന്നും ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും അവൻ കേട്ടിട്ടുണ്ടാവും.
The next thing we read here is he suffers so many bad things at the hands of others.
പിന്നീട് നാം ജോസഫിനെ കുറിച്ച് വായിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വളരെ തെറ്റായ തിന്മയായ പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തന്റെ സ്വന്തം സഹോദരങ്ങൾ അവനെ കൊല്ലുവാനായിട്ട് നോക്കി.
But we don't read him complaining about that.
എന്നാൽ അവൻ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും പരാതിപ്പെടുന്നതായിട്ട് നാം കാണുന്നില്ല.
If you really trust God, you don't have to complain about the way other people treat you.
നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പരാതിപ്പെടേണ്ട ആവശ്യം.
It will all work for your good.
എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആത്യന്തികമായ നന്മയ്ക്കായി.
Joseph did not know what the plan God had for him.
ദൈവത്തിന് തന്നെ കുറിച്ച് എന്ത് പദ്ധതിയാണ് ഉണ്ടായിരുന്നത് എന്ന് ജോസഫിന് അറിയില്ലായിരുന്നു.
And you don't know at a young age what plan God has for you.
ഒരു ചെറിയ പ്രായത്തിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എന്ത് പദ്ധതിയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല.
But what was God's plan?
എന്നാൽ ദൈവത്തിന് യോസഫിനെ കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു?
Joseph must be the second ruler of Egypt, which means the second ruler of the whole world.
ഈജിപ്തിലെ രണ്ടാമനായി വാഴുക എന്നാൽ ലോകത്തിലെ തന്നെ രണ്ടാമനായിട്ട് വാഴുക എന്നാണ് അതിന്റെ അർത്ഥം.
Because Egypt was like America or something, biggest country in the world, most powerful country in the world.
അന്ന് ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഇന്ന് അമേരിക്കയെ പോലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്നു.
അസിസ്റ്റന്റ് ടു ദ റൂളർ ഓഫ് ഈജിപ്ത്.
അന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ അസിസ്റ്റന്റ് ആയി രണ്ടാമനായിരിക്കുക എന്നത്
ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ.
അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു.
ബട്ട് ഹീ ഈസ് ലിവിംഗ് ഇൻ കനാൻ.
അവൻ കനാനിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ
ഹൗ കാൻ ഗോഡ് ടേക്ക് ഹിം ടു ഈജിപ്ത്.
അവിടെ നിന്ന് അവനെ എങ്ങനെയാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുക?
നോ വേ ദാറ്റ് ഹിസ് ഫാദർ വുഡ് ടേക്ക് ഹിം ടു ഈജിപ്ത്.
തന്റെ പിതാവിന് അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു തരത്തിലും ഒരു സാധ്യതയുമില്ലായിരുന്നു.
ഹൗ ടു ഫുൾഫിൽ ഗോഡ്സ് പ്ലാൻ.
ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ് നിറവേറ്റുവാനായിട്ട് കഴിയുക?
ഗോഡ് വർക്സ് ഇറ്റ്.
ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഹി മേക്സ് ഹിസ് ബ്രദേഴ്സ് ജെലസ് ഓഫ് ഹിം.
തന്റെ സഹോദരന്മാർ അവനെ കുറിച്ച് അസൂയയുള്ളവരായി മാറുന്നു.
ആൻഡ് ദെൻ ഹി സെൽസ് ദം ദേ സെൽ ഹിം ടു സം ഇസ്മലൈറ്റ് ട്രേഡേഴ്സ്.
അവൻ അവിടെ വ്യാപാരികളായ ചില ഇസ്രായേലിയ വ്യാപാരികൾക്ക് അവനെ വിൽക്കുന്നു. അവരെ
വിൽക്കുന്നു,
അവര് കൊണ്ടുപോയി അവനെ ഈജിപ്തിൽ വിൽക്കുന്നു.
See how God fulfills his plan.
ദൈവം തന്റെ പദ്ധതി എങ്ങനെയാണ് നിറവേറ്റുന്നത് എന്ന് ആദ്യത്തെ പടി തന്റെ സഹോദരന്മാരുടെ അസൂയയിലൂടെ.
Do you believe that the jealousy of your brothers and the harm they do to you can fulfill God's plan for your life?
നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നിങ്ങളോടുള്ള അസൂയ, അവര് നിങ്ങൾക്ക് ചെയ്യുന്ന തിന്മ, അതിലൂടെ ദൈവത്തിന്റെ പദ്ധതി നിറവേറുവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു?
That's what we learn here.
അതാണ് നാം ഇവിടെ നിന്ന് കാണുന്നത്.
Then when he goes there,
അവിടെ അവൻ ചെല്ലുമ്പോൾ,
again he is treated in a very bad way.
അവിടെയും അവനെ വളരെ മോശമായ രീതിയിലാണ് ആളുകൾ അവനോട് പെരുമാറുന്നത്.
This time by an evil woman.
ഇപ്പോൾ ഒരു വളരെ മോശകാരിയായ ഒരു സ്ത്രീയിലൂടെ.
I wanted to see something in Genesis 39.
ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ഒരു കാര്യം നിങ്ങൾ കാണണമെന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു.
7.
The master's wife looked at with desire at Joseph and said, lie with me.
യജമാനന്റെ ഭാര്യ
39:7
യോസഫിന്റെ മേൽ കണ്ണുപതിച്ചു, എന്നോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു.
He refused.
അവൻ അത് സമ്മതിച്ചില്ല.
And what is the reason that he refused?
അവൻ എന്തുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത്?
He didn't say somebody may catch us.
ആരെങ്കിലും നമ്മെ പിടിച്ചേക്കാം എന്നല്ല അവൻ പറഞ്ഞത്.
That's not what he was afraid of.
അവന് പേടി അതിലായിരുന്നില്ല.
See, many people avoid sin because they think they may be caught.
മനുഷ്യ ആളുകളും പാവം ഒഴിവാക്കുന്നത് നിങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്.
See what he said.
അവൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക.
Evil woman.
ആ ദുഷ്ടയായ സ്ത്രീയോട് എന്താണ് പറയും? ഒമ്പതാം വാക്യത്തിന്റെ അവസാന ഭാഗം.
How can I commit this great evil and sin against God?
ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു.
There may be nobody in this house.
ഈ വീട്ടിൽ മറ്റാരുമില്ല എന്നത്
സത്യം.
എന്നാൽ ദൈവം ഇവിടെ ഉണ്ട്.
And he is watching me.
ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു.
How can I commit this sin against him?
ദൈവത്തോട് ഈ പാപം എനിക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിയും?
See, his father had taught him about God and he kept that in mind.
ദൈവത്തെ കുറിച്ച് തന്റെ പിതാവ് അവനെ പഠിപ്പിച്ചിരുന്നു. അത് അവന്റെ മനസ്സിൽ അവൻ സൂക്ഷിച്ചു.
Only about 20 years old.
ഏകദേശം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ.
And it says in verse 10, she spoke with Joseph day after day.
പത്താം വാക്യത്തിൽ പറയുന്നത് അവൾ ദിനം പ്രതി ജോസഫിനോട് പറഞ്ഞു.
You can be tempted day after day in your college, in your office, in your place of work.
നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ദിനം പ്രതി നിങ്ങൾ
പരീക്ഷിക്കപ്പെടുവാൻ.
എന്നാൽ അവൻ അവളോടൊപ്പം നിൽക്കുവാൻ
പോകുന്നു.
അവളെ കാണുന്ന ഉടനെ അവൻ മറ്റെവിടേക്കെങ്കിലും
മാറിക്കളയും. Turn and go some other direction.
നിങ്ങളെ പ്രലോഭിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറി മറ്റേതെങ്കിലും ഒരു ദിശയിലേക്ക് മാറിപ്പോവുക.
College or office or anywhere.
നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ ഓഫീസിലോ എവിടെയെങ്കിലും ആകട്ടെ.
And one day she just caught him and again he just ran away.
ഒരു ദിവസം അവൾ അവനെ പിടിച്ചു. എന്നാൽ അവിടെ അവൻ അവളെ വിട്ട് ഓടിപ്പോയി.
Verse 12.
12th വാക്യം.
Then she got so humiliated that she told a lie against him.
അപ്രകാരം അവൾ വളരെ ഈ ഒരു സാഹചര്യത്തിൽ അവളെ അവൾക്ക് നിന്നെ ഉണ്ടായതുകൊണ്ട് അവൾ ഒരു ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ട് അവനെ കുറിച്ച് അവനോട് ദേഷ്യത്തോടെ അവനെ കുറിച്ച് അവൻ കളവ് പറയും.
Complained to her husband.
തന്റെ ഭർത്താവിനോട് അവനെ കുറിച്ച് പരാതി പറഞ്ഞു.
The husband believed her.
ഭർത്താവ് അവളെ
വിശ്വസിച്ചു.
അവനെ ജയിലിലിട്ടു.
Now you got to see the reason.
നിങ്ങൾക്ക് അതിന്റെ കാരണം നിങ്ങൾ കാണണം.
As long as he was living in Potiphar's house,
പോത്തിഫറിന്റെ വീട്ടിൽ അവൻ താമസിച്ചിരുന്നു. ഒരു അടിമയായിട്ട് അവൻ
താമസിച്ചു.
അവന് ഫറവോനായി മാറുവാനുള്ള ഒരു സാധ്യതയുമില്ല.
So God has to arrange a meeting of Joseph with Pharaoh.
ജോസഫിന് ഫറവോനുമായിട്ട് നേരിട്ട് കാണുവാനുള്ള ഒരു സാഹചര്യം ദൈവത്തിന് ഉണ്ടാക്കണം.
How does he do that?
അത് എങ്ങനെയാണ് ദൈവം ആ സാഹചര്യം ഉണ്ടാക്കുന്നത്?
He gets him to be falsely accused and put in jail.
തെറ്റായ രീതിയിൽ കുറ്റാരോപണം ഉണ്ടായി ജയിലിൽ അടയ്ക്കുവാനായിട്ട് ദൈവം
അനുവദിക്കുന്നു. He allows Pharaoh's cupbearer also to be thrown into jail at the same time.
അതേ ജയിലിൽ തന്നെ ആ സമയത്ത് ഫറവോന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനും ആ ജയിലിൽ അടയ്ക്കപ്പെടുന്നു.
He gives Joseph the interpretation of a dream that God gave to the cupbearer.
ആ പാനപാത്രവാഹകനെ ഉണ്ടായ സ്വപ്നത്തിന്റെ അർത്ഥം ജോസഫിലൂടെ.
And like that, Joseph gets an introduction to Pharaoh.
അങ്ങനെ ജോസഫിന് ഫറവോന്റെ മുമ്പിൽ ജോസഫിന്റെ പേര് അറിയപ്പെടുന്നു.
All the ways which God used were humanly speaking against Joseph.
എന്നാൽ ഈ സാഹചര്യങ്ങളിലൊക്കെ ദൈവം ഉപയോഗിച്ച മുഖാന്തരങ്ങൾ മാനുഷികമായിട്ട് പറഞ്ഞാൽ ജോസഫിന് നേരെ ജോസഫിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു.
That is the next thing all of you young people must remember from a young age.
അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ യൗവന പ്രായത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം ഇതാണ്.
Even the evil that other people do to me,
മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന തിന്മകൾ പോലും,
God can make it work for my good.
ദൈവത്തിന് അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് മാറ്റുവാനായിട്ട് കഴിയും.
You can believe that from a very young age.
വളരെ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ,
you will not complain against your brothers.
നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ നിങ്ങൾ പരാതി പറയുകയില്ല.
You will not murmur against Potiphar's wife.
നിങ്ങൾ പൊത്തിഫറിന്റെ ഭാര്യയ്ക്കെതിരെ പിറുപിറുക്കുകയില്ല.
You will complain against nobody.
നിങ്ങൾ ആർക്കെതിരെയും പരാതി പറയുകയില്ല.
Because you will say, my God will make it all work for my good finally.
ആത്യന്തികമായിട്ട് എല്ലാ കാര്യങ്ങളും എന്റെ ദൈവം അത് എന്റെ നന്മയ്ക്കായിട്ട് മാറ്റി തീർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കും.
That is why these stories are written in the Bible.
അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്.
God wants you to be like that.
നിങ്ങൾ ആ അതുപോലെ നിങ്ങൾ വായിച്ചിരണം എന്ന്
ആഗ്രഹിക്കുന്നു. If you are a serious young Christian like Joseph,
നിങ്ങൾ ജോസഫിനെ പോലെ ജീവിതത്തെ ഗൗരവത്തോടു കൂടി എടുക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ,
God will make everything other people do to you to work for your good.
മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആത്യന്തികമായ നന്മയ്ക്കായി മാറ്റി തീർക്കുവാൻ ദൈവത്തിന് കഴിയും.
Fulfill God's plan for your life.
നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതി നിറവേറ്റുവാനായിട്ട് അത് ഉപയോഗിക്കും.
And you older people also who work in office or anywhere.
നിങ്ങൾ പ്രായമുള്ള ആളുകളും നിങ്ങൾ ഓഫീസിലോ മറ്റെവിടെയും ജോലി ചെയ്യുന്ന ആളുകൾ,
See, we live in a world where always there are people who want to do something against us.
നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് എപ്പോഴും താല്പര്യപ്പെടുന്ന ആളുകളുടെ ചുറ്റിലുമാണ് നാം
ജീവിക്കുന്നത്. സ്കൂളിൽ
അധ്യാപകർ ഒരുപക്ഷെ എന്തെങ്കിലും നമുക്കെതിരെ ചെയ്തേക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലാതിരിക്കാം, ഒരുപക്ഷെ നിങ്ങളെ പരീക്ഷയിൽ തോൽപ്പിക്കുന്നവരാം. അതുപോലും നിങ്ങളുടെ നന്മയ്ക്കായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും.
I'll tell you a story about my wife.
എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം.
She was studying in medical college final year.
അവൾ എന്റെ ഭാര്യ മെഡിക്കൽ കോളേജിൽ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ
her best subject was obstetrics and gynecology. That means treatment of women.
അവളുടെ ഏറ്റവും അവൾക്ക് താല്പര്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ഗൈനക്കോളജി എന്നുള്ള ആ വിഷയമാണ്. സ്ത്രീകളെ ചികിത്സിക്കുന്ന ആ
വിഭാഗം,
ആ വിഭാഗത്തിൽ ആ വിഷയത്തിൽ അവർക്ക് എപ്പോഴും നല്ല മാർക്ക്, മുഴുവൻ മാർക്ക് ലഭിക്കുമായി.
ഫൈനൽ എക്സാം
അവസാനത്തെ പരീക്ഷയിൽ
she did very well in the written test.
വളരെ നല്ല രീതിയിൽ എഴുത്ത് പരീക്ഷയിൽ നന്നായിട്ട്
എഴുതി. ഫ്രം വെലോർ സി എം സി ഷി ഹാഡ് ടു ഗോ ടു ചെന്നൈ ഫോർ ദ ഓറൽ ഇന്റർവ്യൂ ആൻഡ് ടെസ്റ്റ്.
എന്നാൽ എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ വൈവ അതിന്റെ ഓറൽ പരീക്ഷയ്ക്ക് ചെന്നൈയിൽ പോകേണ്ടിയിരുന്നു.
മെഡിക്കൽ കോളേജ്
അവിടെയുള്ള മറ്റൊരു മെഡിക്കൽ കോളേജിൽ പോകേണ്ടിയിരുന്നു.
ആൻഡ് വെൻ ഷീ വെന്റ് ഫോർ ടെസ്റ്റ്
അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി പോയപ്പോൾ
The one who interviewed her was a very strong Hindu lady.
എന്റെ ഭാര്യ ആ സമയത്ത് അവളെ ഇന്റർവ്യൂ ചെയ്ത ആ ടെസ്റ്റ് എടുത്ത ഓറൽ പരീക്ഷ എടുത്ത ആ ഡോക്ടർ അവൾ വളരെ ആ ഡോക്ടർ വളരെ തീവ്രമായ ഒരു ഹൈന്ദവ
മാർക്സ് ഓൺ ഹർ ഫോർഹെഡ്
അവിടെ എല്ലാ നെറ്റിയിലൊക്കെ ഈ മുഖത്തൊട്ട് ഒരു
ഹിന്ദു. And she saw my wife without any jewelry and she knew this is a Christian.
ഒരു ആഭരണമൊന്നും ധരിക്കാതെ മുമ്പിലിരിക്കുന്ന ഈ ഈ പെൺകുട്ടി ഒരു ക്രിസ്ത്യാനിയാണ് നമുക്ക് മനസ്സിലായി.
ഇന്റർവ്യൂ ഇസ് ഓൺലി 5 മിനിറ്റ്സ്.
ഇന്റർവ്യൂ 5 മിനിറ്റ് മാത്രം.
സം കേസ് ദേ ഹാവ് ടു ഡിസ്കസ്
അവർക്ക് ഒരു ഒരു കേസ് ഡിസ്കസ് ചെയ്യണം.
ഷി നെവർ ആസ്ക് എനിതിങ് അബൌട്ട് ദാറ്റ് കേസ്
ആ കേസിനെ കുറിച്ച് ഒരു കാര്യവും ഒരു ചോദ്യവും ചോദിച്ചില്ല.
5 മിനിറ്റ്സ് ഷി കെപ്റ്റ് ഓൺ ക്രിട്ടിസൈസിംഗ് ഹർ.
5 മിനിറ്റ് എന്റെ ഭാര്യ ആ സമയത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു.
യു പീപ്പിൾ തിങ്ക് യു ആർ സോ ഗ്രേറ്റ്,
നിങ്ങളൊക്കെ നിങ്ങൾ വലിയ ആൾക്കാരാണ്. നിങ്ങൾ
ഡിസ്പൈസ് ക്രിസ്ത്യൻസ് ആൻഡ് ഡിസ്പൈസ് ദോസ് ഹു കെയിം ഫ്രം സി എം സി വെല്ലൂർ.
സി എം സി വെല്ലൂരിൽ നിന്ന് വന്നവരെ ക്രിസ്ത്യാനികളെ ഒക്കെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചു.
ഫൈവ് മിനിറ്റ്സ് ദി ബെൽ റാങ്ങ്, ദി ടെസ്റ്റ് ഈസ് ഓവർ.
5 മിനിറ്റ് കഴിഞ്ഞു, ബെല്ലടിച്ചു, ടെസ്റ്റ് കഴിഞ്ഞു.
ഹി ഡിഡ്ന്റ് ഈവൻ ടെസ്റ്റ് ഹർ.
അവളെ അവളോട് ഒരു സബ്ജക്ട് വിഷയത്തിലെ ചോദ്യം പോലും ചോദിച്ചില്ല.
മൈ വൈഫ് സബ്മിറ്റഡ് ദി റിട്ടൺ റിപ്പോർട്ട്.
എന്റെ ഭാര്യ എഴുതിയ
ആൻഡ്
റിപ്പോർട്ട് കൊടുത്തു.
That woman just failed her.
ആ സ്ത്രീ അവളെ പരീക്ഷയിൽ തോൽപ്പിച്ചു.
ഇൻ ഹർ ബെസ്റ്റ് സബ്ജക്ട്
അവളുടെ ഏറ്റവും നല്ല വിഷയത്തിൽ തോൽപ്പിച്ചു.
How will you feel if that happens to you?
നിങ്ങൾക്ക് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും?
So she came back and she had to stay in Vellore for another 3 months. She lost time because of that.
അതുകൊണ്ട് അവൾക്ക് വർഷം നഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും 3 മാസം വെല്ലൂരിൽ വന്ന് താമസിക്കേണ്ടി വന്നു.
ആൻഡ് ഡ്യൂറിംഗ് ദോസ് 3 മന്ത്സ് ഐ വെന്റ് ടു വെല്ലൂർ.
ആ 3 മാസത്തിലാണ് ഞാൻ വെല്ലൂരിൽ പോയത്.
ആൻഡ് ബ്രദർ ഭക്ത് സിംഗ് ഹു വാസ് എ ഗോഡ്ലി മാൻ ആൻഡ് അവർ എൽഡർ സജസ്റ്റഡ് ഹർ ടു മീ ആൻഡ് മീ ടു ഹർ ആൻഡ് വി കുഡ് മീറ്റ്.
ആ 3 മാസം അവിടെ അധികമായിട്ട് നിന്ന സമയത്ത് ഒരു ദൈവഭക്തനായ ഞങ്ങളുടെ സഭയിലെ ലീഡറായിരുന്ന ഭക്ത് സിംഗ് സഹോദരൻ ഈ വിവാഹ ആലോചന കൊണ്ടുവരികയും ഞങ്ങൾക്ക് അന്യോന്യം കാണുവാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്തു. അവൾ പരീക്ഷയിൽ ജയിച്ചിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവുമായിരുന്നില്ല.
Then she was going to North India somewhere.
പരീക്ഷയിൽ പാസ്സായിരുന്നെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വേറെ എവിടെയോ ജോലി ചെയ്യാൻ പോകുമായിരുന്നു.
See, that was God's plan.
ദൈവത്തിന്റെ പദ്ധതി എപ്രകാരമാണ്? ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നത് നിങ്ങൾ ചിന്തിക്കുക.
I told her, I wish I could meet that Hindu doctor. I will go and thank her so much for saving my life.
ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ആ ഹൈന്ദവ ഡോക്ടറിനെ ഒന്ന് കാണണമെന്നുണ്ട്, കണ്ടാൽ ഞാൻ വളരെയധികം അവർക്ക് നന്ദി അവരോട് നന്ദി
അറിയിച്ചു. For her and for me and for the church in India and everything, what a lot I have to thank her for.
എനിക്ക് ഇങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നതുകൊണ്ട് ഞങ്ങൾ അന്യോന്യം മാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഇന്ത്യയിലെ ദൈവസഭയ്ക്ക്, ഇതിനെല്ലാത്തിനും കൂടെ ഞാൻ എത്രയധികം ആ ഹൈന്ദവ ഡോക്ടറെ, തോൽപ്പിച്ച ഡോക്ടർക്ക് നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞു.
Nobody can do evil to you.
ആർക്കും നിങ്ങൾക്കെതിരെ ദോഷം പ്രവർത്തിക്കാൻ കഴിയില്ല.
You can't see the good that God has in future.
ഭാവിയിൽ വരാൻ പോകുന്ന നന്മ എന്താണ് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല.
Thank you, Lord.
നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ദൈവമേ നന്ദി.
I don't know why this completely unrighteous thing this person had done against me.
എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്ര അധാർമികമായ ഈ കാര്യം എനിക്കെതിരെ ചെയ്തത് എന്ന് എനിക്കറിയില്ല.
But it is not without your permission.
എന്നാൽ കർത്താവേ, അങ്ങയുടെ സമ്മതം കൂടാതെ ഒരു
കാര്യം,
അതുകൊണ്ട് തന്നെ ഞാൻ
പെരുപറുക്കുകയില്ല,
പരാതിപ്പെടുകയില്ല.
I will only give thanks.
ഞാൻ നന്ദി കരയിക്കുക മാത്രമേ
ചെയ്യൂ.
ലേഖനം 5:20 എന്താണ് പറയുന്നത്?
ലേഖനം
5:20.
Always giving thanks for all things in the name of our Lord Jesus Christ.
ഇരുപതാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായതിന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തു.
Can you give thanks for all things?
എല്ലാത്തിനും വേണ്ടി സ്തോത്രം കരയിക്കാൻ കഴിയുമോ?
Even things that look so bad.
വളരെ മോശമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി,
evil that other people do to you,
മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി. Yes, അതെ.
Because our Father in heaven is controlling everything.
കാരണം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു.
He is making it all work together for your good.
നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ദൈവം എല്ലാം കൂടി വ്യാപരിപ്പിക്കുകയാണ്.
There are many stories like this.
ഇപ്രകാരമുള്ള പല കഥകളും ദൈവവചനത്തിലുണ്ട്.
ബൈബിൾ, ഹൗ എവ്രിതിങ് വർക്സ് ഫോർ ഗുഡ്,
എല്ലാം എങ്ങനെയാണ് ആത്യന്തികമായ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത്.
ഐ കാൻ ടെൽ യു മെനി സ്റ്റോറീസ് ഫ്രം ദ ബൈബിൾ ജസ്റ്റ് ഓൺ ദിസ് പോയിന്റ്.
ഈ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം വേദപുസ്തകത്തിൽ നിന്നും അനേക കഥകൾ ഞാൻ എനിക്ക് നിങ്ങളോട് പറയുന്നു.
ലൈക്ക് ബാഡ് ഗോഡ് ടേൺഡ് ഇൻ ടു ഗുഡ്.
അത് ദോഷം തിന്മ പോലെ തോന്നുന്നു, പക്ഷേ അത് ആത്യന്തികമായിട്ട് നന്മയായി ഭവിക്കുന്നു.
ഫോർ എക്സാമ്പിൾ,
മറ്റൊരു ഉദാഹരണം.
ഹിയർ അനദർ യങ് മാൻ,
മറ്റൊരു ചെറുപ്പക്കാരൻ.
20 years old.
20 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ.
ഡേവിഡ്,
ദാവീദ്.
ബിക്കോസ് ഹി കിൽഡ് ഗൊലിയാത്ത്, കിങ് സോൾ വാസ് വെരി ജെലസ് ഓഫ് ഹിം.
ഗൊലിയാത്തിനെ കൊന്നതുകൊണ്ട് ശൌൽ രാജാവിന് അവനോട് വളരെ അധികം അസൂയയായി.
ഫോർ ദ നെക്സ്റ്റ് 10 years, David had to run for his life from one cave to another, young 20-year-old man.
20 vayasu mathram prayamulla chirupakaran adutha 10 varsham oru kuhil ninnu mattoru kuhilekku kaattilude alanju thirinju nadakkendu.
Always wondering when I'll be killed, I don't know.
Yenjare polana marikkunnathu enikku arilla.
Homa paranju
adheham odikkondirukku.
The whole army of Israel was looking for David.
Israelinte muluvan army, muluvan sainiyum avane thirin thedikkondirikkiyar.
And do you know when David was running like this?
അങ്ങനെ ദാവീദ് ഓടിക്കൊണ്ടിരുന്ന ആ കാലയളവിൽ,
sometimes sitting alone in a cave,
ആ ഗുഹയിൽ ഏകാന്തനായി വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്,
he would write a psalm.
അവനൊരു സങ്കീർത്തനം എഴുതും.
You read some of the psalms written when David was running away from Saul.
ചില സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ തലക്കെട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശൌലിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ദാവീദ് രചിച്ചത്.
When he was in this cave,
ഈ ഗുഹയിൽ ദാവീദ് പാർത്തപ്പോൾ രചിച്ചത്.
When he went before some heathen king,
ഈ രാജാവിന്റെ മുമ്പിൽ നിന്നപ്പോൾ ദാവീദ് രചിച്ചത്.
see, inspired scripture is coming out of all these pressures in his life.
ജീവിതത്തിലെ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ ഇതാ ദൈവ സ്വാസ്ഥ്യമായ ദൈവ തിരുവെഴുത്തുകൾ ഉടലെടുക്കും.
For 2000 years people are reading it, what David wrote in those times of pressure.
അന്ന് ആ സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ ദാവീദ് എഴുതിയ ആ ദൈവവചനങ്ങൾ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ വായിക്കുകയും ആശ്വാസം പ്രാപിക്കുകയും ചെയ്യും.
God teaches us lessons through times of pressure.
സമ്മർദ്ദത്തിന്റെ സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്.
So don't be afraid of when God takes you young people through difficult times and times of pressure.
അതുകൊണ്ട് പ്രിയ ചെറുപ്പക്കാരെ, ദൈവം നിങ്ങളെ സമ്മർദ്ദങ്ങളിലൂടെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്.
I'll tell you a lesson from the first three kings of Israel.
ഇസ്രായേലിലെ ആദ്യത്തെ മൂന്ന് രാജാക്കന്മാരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒരു പാഠം നിങ്ങൾ നിങ്ങളോട് പറയട്ടെ.
Who was the first one?
ആദ്യത്തെ രാജാവ് ആരായിരുന്നു?
Saul.
Saul.
Was he a good king or a bad king?
അവൻ ഒരു നല്ല രാജാവായിരുന്നു, മോശം രാജാവായിരുന്നു?
Bad.
മോശം രാജാവായിരുന്നു.
Why?
എന്തുകൊണ്ട്?
He came from a very rich family.
അവൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്.
Never faced any pressures in life.
ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും സമ്മർദ്ദങ്ങളും അനുഭവിക്കാതെ കടന്നു വന്നവൻ.
As a rich man's son, he became king.
ഒരു ധനവാന്റെ മകനായി അവൻ രാജാവായി മാറി.
He became a useless king.
അവൻ ഒരു പ്രയോജനമില്ലാത്ത രാജാവായി.
Second was David.
രണ്ടാമത്തേത് ദാവീദായിരുന്നു.
The third was Solomon.
മൂന്നാമത്തേത് ശലോമോനായിരുന്നു.
Was Solomon a good king?
ശലോമോൻ ഒരു നല്ല രാജാവായിരുന്നു?
No.
അല്ല.
Bad king.
അവനൊരു മോശം രാജാവ്.
Why?
എന്തുകൊണ്ട്?
He grew up in a very rich family.
അവനൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവനായി.
Lived in a palace all his life.
അവന്റെ ജീവിതം മുഴുവൻ ഒരു കൊട്ടാരത്തിൽ.
No pressures, no difficulties.
ഒരു ബുദ്ധിമുട്ടോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ വളർന്നവൻ.
Like Saul, he became a useless king.
ശൗലിനെ പോലെ പ്രയോജനമില്ലാത്ത ഒരു രാജാവ്.
Now look at the second king.
രണ്ടാമത്തെ രാജാവിനെ
നോക്കൂ.
ദാവീദ്.
He may have made a few mistakes, but he was a very good king.
അവൻ ചില തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു, വളരെ പക്ഷേ വളരെ നല്ലൊരു രാജാവ്.
Why?
എന്തുകൊണ്ട്?
Because he grew up in poverty.
കാരണം അവൻ ദാരിദ്ര്യത്തിലാണ് വളർന്നത്.
He faced a lot of pressures between the age of 20 and 30.
20-ന്റെയും 30-ന്റെയും വയസ്സുകൾക്കിടയിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയവൻ.
Through many struggles.
അനേകം പ്രശ്നങ്ങളിൽ.
Then he became a king.
അതിനുശേഷം അവൻ രാജാവായി.
And as I've observed, I've found that those Christians who go through a lot of struggles, they come to a good life.
അനേകം സമ്മർദ്ദങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ വളരെ നല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്നു എന്ന് ഞാൻ പലപ്പോഴും കണ്ടു.
Those who have a very easy way through life with plenty of money and no problems.
ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സമ്മർദ്ദങ്ങളില്ലാതെ ധാരാളം സമ്പത്തിന്റെ ഇടയിൽ വളർന്നു വരുന്ന ആളുകൾ.
Usually they have no ministry at all.
അവർക്ക് ഒരു ശുശ്രൂഷയോ ഒന്നുമില്ലാത്തവരായി അവർ മാറും.
God's way of preparing you is by taking you through trials.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സമ്മർദ്ദങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ട് നിങ്ങളെ ഒരുക്കുകയാണ് ദൈവം.
In those trials you must learn one thing.
ആ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം.
I will not murmur.
ഞാൻ പെരുപെറുക്കുകയില്ല.
I will not complain.
ഞാൻ പരാതി പറയുകയില്ല.
I will only give thanks.
ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുക മാത്രം.
Because I believe God is working me for my good.
കാരണം ദൈവം എന്റെ നന്മയ്ക്കായിട്ട് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
This song.
ഈ സങ്കീർത്തനം നിങ്ങൾ
66
66-ാമത്തെ സങ്കീർത്തനം.
It is not written here who wrote this. Maybe it was David.
ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് ഇവിടെ എഴുതിയിട്ടില്ല. അത് ഒരുപക്ഷേ ദാവീദ് ആയിരിക്കും.
But if so, see what he said.
ദാവീദ് ആണെങ്കിൽ അവൻ എന്താണ് പറയുന്നത്?
പത്താം
വാക്യം.
You have tried us, O God.
ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു.
You have refined us like silver is refined.
വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചു.
You put us in the fire.
അതിന്റെ അർത്ഥം നീ ഞങ്ങളെ തീയിലിട്ടു.
And then you brought us into a net. That means like fish caught in a net, you can't escape.
ഒരു മീൻ വലയിൽ അകപ്പെട്ട് രക്ഷപ്പെടുവാൻ കഴിയാതിരിക്കുന്നത് പോലെ ഒരു വലയിൽ അകപ്പെട്ട അവസ്ഥ അടുത്തത്.
And then you put such an oppressive burden upon our loins.
അതിനുശേഷം മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു.
And then on top of that you allowed men to just trample us down and ride over our head.
അതിന്റെ മുകളിൽ ഇതാ മനുഷ്യർ ഞങ്ങളുടെ തലയിൽ കയറി ഓടുന്നു.
And then you put us in the fire.
അതിനെ തുടർന്ന് വീണ്ടും തീയിൽ.
And then took us out of the fire and put in ice cold water.
അതിനെ തുടർന്ന് തീയിൽ നിന്ന് എടുത്ത് ഇതാ ഐസ് പോലെ തണുത്ത വെള്ളത്തിലിടുന്നു.
But finally,
you
brought us into a place of abundance. That is how God leads His people to a place of abundance. In the Old Testament, you can have a ministry by going to a mountain, listening to God, coming and preaching it.
ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ കേട്ട് താഴെ വന്ന് ആളുകളോട് പ്രസംഗിക്കുന്നതായിരുന്നു പഴയ നിയമത്തിലെ ശുശ്രൂഷയുടെ
രീതി.
ഈ കാലഘട്ടത്തിലും ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, റൂമിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, എന്തെങ്കിലും വന്ന് ആളുകളോട് പ്രസംഗിക്കുക.
Get a few points and preach a message.
അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ഏതെങ്കിലും സന്ദേശങ്ങളൊക്കെ കേൾക്കുക, വായിക്കുക, രണ്ടു മൂന്ന് പോയിന്റുകൾ തയ്യാറാക്കുക, ആളുകളോട് വന്ന് പ്രസംഗിക്കുക.
But new covenant ministry is not like that.
എന്നാൽ പുതിയ നിയമത്തിലെ ശുശ്രൂഷ അങ്ങനെയല്ല.
God gave a message to Paul through trials.
സമ്മർദ്ദങ്ങളുടെയും പരിശോധനകളുടെയും മധ്യത്തിലൂടെയാണ് ദൈവം പൗലോസിന് ഒരു സന്ദേശം നൽകിയത്.
He was beaten, stoned, so many things.
അടിയും കല്ലേറും ഒക്കെ ഏറ്റ് പല സാഹചര്യങ്ങളിലൂടെ
കടന്നുപോയി.
അങ്ങനെയാണ് അവനൊരു ശുശ്രൂഷ ലഭിച്ച.
സ്റ്റോൺ 3 times,
3 times കല്ലേറും.
ബീറ്റൻ 195 times,
195 പ്രാവശ്യം അടി.
ഇംപ്രിസൺഡ്,
ജയിലിൽ.
ഷിപ്വ്രെക്ക്,
കപ്പൽ ഛേദം. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി?
ഗിവ് ഹിം എ മെസ്സേജ് ടു പ്രീച്ച്.
തന്റെ ജീവിതത്തിലൂടെ അവന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഒരു സന്ദേശം ലഭിക്കുന്നതിന് വേണ്ടി.
രണ്ട്
കൊരിന്ത്യർ 1 അവൻ പറയുന്നത് ശ്രദ്ധിക്കുക.
God comforts us in all our afflictions so that we may be able to comfort, verse 4, those who are in any affliction with the same comfort with we ourselves are comforted by God.
ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും.
നമ്മുടെ
ബുദ്ധിമുട്ടിന്റെ മധ്യത്തിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ ശക്തീകരിക്കുന്നു. ആശ്വാസവും ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ
സമാധാനവും
തന്റെ സന്ദേശം എഴുതുന്നതാണ് ലഭിച്ചത്.
Sitting in an easy chair and studying the Bible.
ഒരു ചാരിവസ്ഥയിൽ ഇരുന്ന് ദൈവവചനം പഠിച്ചതിലൂടെ ലഭിച്ച സന്ദേശങ്ങളല്ല.
In prison.
അവനിതാ
ജയിലിൽ കിടക്കുന്നു. Hunger and thirst.
വിശപ്പ്, ദാഹം.
And being opposed by others.
മറ്റുള്ളവർ അവനെ എതിർക്കുന്നു.
Being called a false teacher.
ദുരുപദേശക്കാരൻ എന്ന് ആളുകൾ അവനെ വിളിക്കുന്നു.
Escaping for his life.
ജീവിതത്തെ പ്രാണഭയത്തിലൂടെ രക്ഷപ്പെടുന്നു.
പ്രഷേഴ്സ്,
ഈ സമ്മർദ്ദങ്ങളിലൂടെ എല്ലാം കടന്നുപോകും.
You know, like toothpaste is squeezed out of the toothpaste tube, the message is squeezed out of Paul.
ഒരു ടൂത്ത്പേസ്റ്റിന്റെ ട്യൂബിനെ ഞെക്കി 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 അതിൽ നിന്നും ടൂത്ത്പേസ്റ്റ് പുറത്തു വരുന്നത് പോലെ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയി അതിന്റെ പുറത്തൂടെ പുറത്ത് ഒരു തന്റെ പുതിയ ഉടമ്പടിയിലുള്ള പുതിയ നിയമത്തിൽ ജീവിക്കുന്ന തന്റെ ശുശ്രൂഷകർക്ക് ദൈവം സന്ദേശം നൽകുന്നത്
അങ്ങനെയാണ്.
ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ ആശ്വാസം, അതുകൊണ്ട് ഞങ്ങൾ കഷ്ടത്തിലുള്ളവരെയും ഞങ്ങൾ
ആശ്വസിക്കും.
ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല, എല്ലാ മുതിർന്നവർക്കു വേണ്ടിയുമുള്ള ഒരു സന്ദേശമാണ്.
What is the biggest problem in family life?
കുടുംബജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ?
Very often husband and wife cannot understand each other.
ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്യോന്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല.
So many things go wrong and they complain against each other.
പല കാര്യങ്ങളും തെറ്റായി നടക്കുന്നു, അവർ അന്യോന്യം കുറ്റം പറയുന്നു, പഴിചാരുന്നു.
Complain against in-laws and relatives and neighbors and all that.
അല്ലെങ്കിൽ അവരുടെ മയം വെള്ളന്മാരെ കുറിച്ചും മയമ്മമാരെ കുറിച്ചും പരാതി പറയുന്നു, അയൽക്കാരെ കുറിച്ച്, ഇങ്ങനെയുള്ള പരാതികൾ.
ഈ
കാര്യങ്ങളെല്ലാം എന്റെ നന്മയ്ക്കായിട്ട് ഭവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ,
ഐ വിൽ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ഗോഡ്,
ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും.
ഐ വോണ്ട് ബിക്കം എ ഡോർ മാറ്റ് ഫോർ എവരിബഡി ടു വാക്ക് ഓവർ മീ.
എല്ലാവരും ചവിട്ടി നടക്കുവാനായിട്ടുള്ള ഒരു ചവിട്ടുപായായിട്ട് ഞാൻ മാറുകയെന്നല്ല എന്റെ അർത്ഥം.
നോ, ബട്ട് ഐ വിൽ നോട്ട് സ്പീക്ക് ഈവിൾ ആൻഡ് ഐ വിൽ നോട്ട് മർമർ ഓർ കംപ്ലെയിൻ.
ഞാൻ ദോഷം സംസാരിക്കുകയില്ല, ഞാൻ ദുഷ്ടത സംസാരിക്കുകയില്ല,
പരാതിപ്പെടുകയില്ല. Always have grace in my speech.
എന്റെ വാക്കുകളിൽ എപ്പോഴും ഞാൻ കൃപയോടുകൂടെ സംസാരിക്കും.
Think what God will be able to do through you in the days to come.
അങ്ങനെയെങ്കിൽ വരുന്ന നാളുകളിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന കാര്യം എത്ര വലുതാണെന്ന് ചിന്തിക്കുക.
You start learning now.
ഇപ്പോൾ നിങ്ങൾ അത് പഠിക്കുവാൻ ആരംഭിച്ചാൽ
you'll be quite educated by the time you are 30 years old.
30 വയസ്സ് പ്രായമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പാഠം പഠിക്കുവാൻ.
God can give you a ministry.
നിങ്ങൾക്ക് അതിനെ തുടർന്ന് ഒരു ശുശ്രൂഷ നൽകുവാൻ ദൈവത്തിന് കഴിയും.
And you older people, maybe you have failed in the past, but you can start now.
പ്രായമായ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് വീണ്ടും പുതുതായിട്ട് ഇപ്പോൾ
ആരംഭിക്കുവാനായിട്ട്
നിങ്ങളുടെ ഭവനത്തിൽ
എവറിഥിംഗ് ദാറ്റ് ഹാപ്പൻസ്
സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം
ഗോഡ് കാൻ വർക്ക് ഇറ്റ് ടു മേക്ക് യു എ ബെറ്റർ ക്രിസ്ത്യൻ.
സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു മെച്ചമായ ക്രിസ്ത്യാനിയായി മാറുവാനായിട്ട് ആ രീതിയിൽ ദൈവത്തിന്റെ കാര്യങ്ങളെ മാറ്റുവാൻ കഴിയും.
ഇഫ് യു നെവർ ഗ്രംബിൾ ഓർ കംപ്ലെയിൻ
നിങ്ങൾ പരാതിപ്പെടുന്നില്ല എങ്കിൽ പിറുപിറുക്കുന്നില്ല എങ്കിൽ
ലൈക്ക് മേരി
മറിയയെ പോലെ
ലൈക്ക്
ജോസഫിനെ പോലെ
ഗോഡ് കാൻ ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ ഓൾ ഓഫ് us.
നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും.
Now there is this little book that my wife had written.
എന്റെ ഭാര്യ എഴുതിയ ഒരു ചെറിയ പുസ്തകമുണ്ട്.
And it was written for it's not a true story.
ഇതൊരു സംഭവ കഥയല്ല.
It's a story of fictitious story.
ഇതൊരു കാല്പനിക
not a true story.
ഒരു കാല്പനികമായ ഒരു ഒരു കഥയാണ്.
For to encourage young girls to live a godly life.
ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഇത് അപ്രകാരം എഴുതിയ ഒരു കഥയാണ് ഇത്.
My wife had a burden suddenly to write it and in a very few days she wrote the whole book.
ഈ പുസ്തകം എഴുതുവാനായിട്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു ഭാരമുണ്ടായി. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഈ പുസ്തകം എഴുതി.
Came through her contact with many young girls and mothers of young girls.
പല ചെറുപ്പക്കാരായ പെൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഒക്കെ സംസാരിച്ചതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഭാരത്തിൽ നിന്നാണ് ഈ പുസ്തകം
ഉടലെടുത്തത്.
അങ്ങനെയാണ് ഈ പുസ്തകം എഴുതുവാനുള്ള ഭാരം ഉണ്ടായത്.
She's going to come and give this to somebody.